الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين، أما بعد. إني نمك وايكان لباغم ഉലമാക്കളുമായി ബന്ധപ്പെട്ട് അള്ളാഹു സുബ്ഹാനഹു തആല അവരെ പുകഴ്ത്തിയ ചില ആയത്തുകളെ കുറിച്ചും മറ്റുമാണ് ഇവിടെ നമ്മൾ പറഞ്ഞു. ഉലമാക്കൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനന്തരാവകാശികളാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അനന്തരം വിട്ടുപോയത് ദുനിയാവല്ല, മറിച്ച് ഇൽമാണ്. അത് നേടിയെടുക്കുക എന്നതാണ് ഉലമാക്കളുടെ ലക്ഷ്യം. ഉലമാക്കൾ അവർ ദുനിയാവിൽ ശ്രേഷ്ഠരാണ് എന്നതുപോലെ പരലോകത്തും ശ്രേഷ്ഠരാണ്. അവിടെ അവർക്ക് ഷഫാഅത്ത് ഉണ്ട്, നബിമാർക്ക് ഷഫാഅത്ത് ഉള്ളതുപോലെ. അതുപോലെ അവർ പരലോകത്ത് കുഫ്ഫാറുകൾക്ക് മറുപടി കൊടുക്കുന്നത് ഉലമാക്കളായിരിക്കും. എന്നിട്ട് ഇബ്നു റജബ് അൽഹംബലി അദ്ദേഹം പറഞ്ഞു, വഖദ് യുത്ലഖു ഇസ്മുൽ ഉലമാഇ വയുറാദു ഇദ്ഖാലുൽ അംബിയാഇ ഫീഹിം കമാ ഫീ ഖൗലിഹി തആല. ചില സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ ഉലമാക്കൾ എന്ന പദം ഉപയോഗിക്കും. ആ പദത്തിൽ ചിലപ്പോൾ അംബിയാക്കന്മാർ വരെ ഉൾക്കൊണ്ടിട്ടുണ്ടായിരിക്കും. അംബിയാക്കന്മാരെ വരെ ഉൾക്കൊള്ളുന്ന രൂപത്തിൽ ചിലപ്പോൾ അല്ലാഹു എന്ത് ചെയ്തിട്ടുണ്ട്, ഉലമാക്കൾ എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. شهد الله انه لا اله الا هو والملائكه واولو العلم قائما بالقسط. الله ملائكകളും اولو العلم പണ്ഡിതന്മാരും സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. എന്തിനു? لا اله الا الله എന്ന കാര്യത്തിന്. ഇബ്നു റജബിന്റെ അഭിപ്രായ പ്രകാരം ഇവിടെ اولو العلم എന്നതിൽ അംബിയാക്കന്മാരും പെടും. فلم يفرد الانبياء بالذكر. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല നബിമാരെ പ്രത്യേകം പറഞ്ഞില്ല. നബിമാരാണ് അംബിയാക്കന്മാരെക്കാൾ മുന്നേ ലാ ഇലാഹ ഇല്ലല്ലാഹ് സാക്ഷ്യം വഹിച്ചത്, അല്ലേ? ഉലമാക്കളെക്കാൾ മുന്നേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന് സാക്ഷ്യം വഹിച്ചത് നബിമാരാണ്. പക്ഷെ നബിമാരെ ഇവിടെ അള്ളാഹു പ്രത്യേകം എടുത്തു പറഞ്ഞില്ല. ബൽ അദ്ഖലഹും ഫീ മുസമ്മൽ ഉലമാ. ഉലമാ എന്ന പദത്തിൽ അവർ അള്ളാഹു സുബ്ഹാനഹു വതആല ആരെ കൂടി ഉൾപ്പെടുത്തി? അംബിയാക്കന്മാരെ കൂടി ഉൾപ്പെടുത്തി. വകഫ ബിഹാദ ശറഫൻ ലിൽ ഉലമാ അന്നഹും യുസമ്മൗന ബിസ്മിൻ യജ്തമിഊനഹും വൽ അംബിയാഉ ഫീഹി. ഈ ഒരൊറ്റ കാര്യം മതി പണ്ഡിതന്മാർക്കുള്ള ബഹുമാനം എന്താണ് എന്ന് മനസ്സിലാക്കാൻ. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് നൽകിയ പേരിൽ ചിലപ്പോൾ നബിമാർ വരെ ഉൾക്കൊള്ളും. كما قال ومن هنا قال من قال ان العلماء العاملين هم اولياء الله. ഈ അർത്ഥത്തിലാണ് ചില ആളുകൾ പറഞ്ഞത്, പ്രാവർത്തിക ജീവിതത്തിൽ ഇൽമുള്ള താൻ പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുന്ന ഉലമാക്കൾ അവർ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരാണ്. وكما قال ابو حنيفه والشافعي. ابو حنيفه ഷാഫിഈ പറഞ്ഞതുപോലെ رحمهم الله. إن لم يكن العلماء والفقهاء أولياء الله فليس لله ولي. إن لم يكن العلماء والفقهاء أولياء الله فليس لله ولي. علماءكم فقهاءكم പണ്ഡിതന്മാരും ഫഖീഹുകളും അവരല്ല അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെങ്കിൽ പിന്നെ അല്ലാഹുവിന് വേറെ വലിയില്ല. ഔലിയാക്കന്മാരെന്ന് പറഞ്ഞാൽ അത് പണ്ഡിതന്മാരാണ് എന്ന് ഈ അർത്ഥത്തിലാണ് അബൂ ഹനീഫയും ഷാഫിയും ഒക്കെ പറഞ്ഞത്. ഇതേപോലെ മറ്റു ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്, എല്ലം യക്കുൻ അഹ്ലുൽ ഹദീഫി ഹുമുൽ ഫുർഖത്തുൻ നാജിയ ഫലാ അദ്രി മൻ ഹും. ഹദീഫിന്റെ ആളുകളല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫുർഖത്തുൻ നാജിയ എന്ന് വിശേഷിപ്പിച്ച അഹ്ലു സുന്ന വൽ ജമാഅ. അവർ ഹദീസിന്റെ ആളുകളല്ലെങ്കിൽ പിന്നെ അവർ മറ്റാരാണ് എന്ന് എനിക്കറിയില്ല എന്ന് ഇമാം അഹമ്മദ് പറഞ്ഞതായി കാണാം. എല്ലം യക്കുൻ അഹ്ലുൽ ഹദീസി എല്ലം യക്കുൻ അഹ്ലുൽ ഹദീസി ഹുമുൽ ഫുർഖത്തുൻ നാജിയ ഫലാ അദ്രി മൻ ഹും. അഹ്ലുൽ ഹദീസ് അവരല്ല ഫിർഖത്തുൻ നാജിയെങ്കിൽ, അവരല്ല സ്വർഗത്തിൽ പോകുന്ന കക്ഷിയെങ്കിൽ പിന്നെ അവരാരാണ് എന്ന് എനിക്കറിയില്ല. അതായത് അവരാണ് സ്വർഗത്തിൽ പോകുന്ന കക്ഷി. വഖാല ഇമാം അഹ്മദ് ഫീ അഹ്ലിൽ ഹദീസ്, അഹ്ലുൽ ഹദീസിനെ കുറിച്ച് ഇമാം അഹ്മദ് പറഞ്ഞതായി കാണാം. പണ്ഡിതന്മാരാണ് അഹ്ലുൽ ഹദീസിന്റെ അത് സ്വഭാവ പണ്ഡിതന്മാരായിരിക്കും. ഇന്നഹും ഹുമുൽ അബ്ദാൽ, അവരാകുന്നു അബ്ദാലുകൾ. എന്താ അബ്ദാൽ എന്ന് പറഞ്ഞ, അബ്ദാൽ എന്ന പദം വേറെ കേട്ടു നിങ്ങള്? സൂഫികളുടെ അടുക്കൽ അബ്ദാലുകളുണ്ട്, അവരുടെ അടുത്താണ് ഈ പദം കൂടുതൽ പ്രസിദ്ധമായിട്ടുള്ളത്. സലഫുകളുടെ അടുക്കൽ വ്യാപകമായി ഈ പദം ഉപയോഗിക്കപ്പെട്ടിട്ടില്ല എന്ന് ഷെയ്ഖുലിസ്ലാം പറഞ്ഞിട്ടുണ്ട്. അബ്ദാൽ കൊണ്ട് ഉദ്ദേശം അഹ്ലു സുന്നയുടെ അടുക്കൽ ഉലമാക്കളാണ്. പക്ഷെ സൂഫികളുടെ അടുക്കൽ അബ്ദാലുകൾ എന്ന് പറഞ്ഞാൽ ലോകത്തെ നിയന്ത്രിക്കുന്ന ഔലിയാക്കന്മാരാണ്. ഓരോ നാട്ടിലും ഓരോ അബ്ദാലുകളുണ്ട്. ഇപ്പോഴത്തെ സൂഫികളുടെ വിശ്വാസ പ്രകാരം കാന്തപുരം അബ്ദാലുകളിൽപ്പെട്ട ഒരാളാണ്. ലഅനഹുല്ലാഹ്. അങ്ങനെയുള്ള ആളുകൾ അബ്ദാലുകളാണ് എന്നാണ് അവരുടെ വിശ്വാസം. നാട്ടിലുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ഇവരാണ്. അർത്ഥത്തിലാന്ന് തോന്നുന്നു ഇവിടെ ഉള്ള ഏതൊരു ഷെയ്ത്താൻ പ്രസംഗിച്ചല്ലോ, അയാൾ അറിയാതെ അള്ളാഹുവിനെ തീരുമാനിക്കില്ല എന്ന്. അതാണ് സൂഫികളുടെ വിശ്വാസം. ഔലിയാക്കന്മാർ അബ്ദാലുകൾ എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്. അവരോരോ നാട്ടിലുമുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന അവരാണ്. അവർക്കു മേലെ ഒരു വലിയ നേതാവ് വേറെ ഉണ്ടാവും, നാലു പേര്. അതിനു മേലെ പിന്നെ ഒരാള്, ഒരു ഗൗസുൽ ആദം. ഗൗസുൽ ആദം ആരാണെന്നുള്ളതില് അവർക്കിടയിൽ വലിയ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില ആളുകൾ പറഞ്ഞു മുഹൈദ്ദീൻ ഷെയ്ഖാണ്, വേറെ ചില ആളുകൾ പറഞ്ഞു അബ്ദുൽ ഖാദർ ജീലാനിയാണ്. അതല്ലാത്ത കുറെ ആളുകൾ അതാണെന്ന് പറഞ്ഞു. നമ്മുടെ നാട്ടിലിവിടെ പണ്ട് ഹിന്ദുക്കളുടെ ഇടയിലുണ്ടായിരുന്നു, അവർക്ക് മൂന്ന് ദൈവമാണല്ലോ പ്രധാനപ്പെട്ടിട്ട്. എണ്ണയില്ലാത്ത ദൈവങ്ങൾ വേറെ ഉണ്ട്, അതിൻ്റെ ഒപ്പം ഹിന്ദുക്കൾക്കിടയിൽ മൂന്ന് ദൈവങ്ങൾ പ്രത്യേകമായി ഉണ്ട്. ഒന്ന് വിഷ്ണു, പിന്നെ ശിവൻ, പിന്നൊന്ന് ബ്രഹ്മാവ്. ബ്രഹ്മാവാന്ന് തോന്നുന്നു. ഇങ്ങനെ മൂന്നാളുകളുണ്ട്, ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ. അപ്പൊ ഇതിലാരാണ് ഏറ്റവും ബെറ്റർ എന്ന കാര്യത്തിൽ പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങളും അതിന്റെ പേരിൽ വളരെയധികം വിപ്ലവങ്ങളും പ്രശ്നങ്ങളൊക്കെ പണ്ടുണ്ടായിട്ടുണ്ട്. ഏതാണ്ട് അതേപോലെ തന്നെ നമ്മളെ സൂഫികളുടെ ഇടയിൽ ഉണ്ടായത്. കുറെ അബ്ദാലുകളുണ്ട്, അബ്ദാലുകൾക്ക് കുറെ നേതാക്കന്മാരുണ്ട്, അതിനൊക്കെ മേലെ വേറൊരു നേതാവുണ്ട്. ആ നേതാവ് ആരാണ് എന്ന് തീരുമാനിക്കുന്നതിൽ ഇവർക്കിടയിൽ ശക്തമായ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് മുഹൈദ്ദീൻ മാലയിലും അതുപോലെ ഈ അബ്ദുൽ ഖാദർ മുഹൈദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി, അതുപോലെ തന്നെ മറ്റൊരു ഇവരുടെ അടുക്കുള്ള വേറെ ഔലിയുണ്ട്, പേരുകളൊന്നും വ്യക്തമായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഇവരുടെ രണ്ടുപേരുടെയും മൗലിദുകൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരാൾ മറ്റാൾക്ക് മറുപടി പറയണ പോലെ തോന്നും. കാരണം എന്താ, ഇയാൾ കുറെ മേന്മകൾ പറയും, അപ്പൊ അതിനെ തോൽപ്പിക്കുന്ന മേന്മകൾ ഇപ്പുറത്തുണ്ടാവും. തീർച്ചയായും. പക്ഷേ ഞാൻ പറയുന്നത് ഹിന്ദു മതവിശ്വാസികൾക്കിടയിൽ ഉണ്ടായതുപോലുള്ള അടി ഇവർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞ എത്ര സത്യമാണ്, വലൗകാന ഫീഹിമ ആലിഹത്തുൻ ഇല്ലല്ലാഹ് ആയത്ത് ലഫസദത, ആകാശഭൂമികളിൽ അള്ളാഹു അല്ലാത്ത മറ്റു വല്ല ഇലാഹുകളും ഉണ്ടായിരുന്നെങ്കിൽ, ഒന്നിൽ കൂടുതൽ ഇലാഹുകൾ ഉണ്ടായിരുന്നെങ്കിൽ, ലഫസദത, ഭൂമി എന്നാകെ കുഴപ്പത്തിലാകുമായിരുന്നു. വല അല ബഅദുഹും അല ബഅദിൻ, അവരിൽ ചിലർ മറ്റു ചിലരെക്കാൾ മേലെ ഔന്നത്യം നടിക്കാൻ ശ്രമിക്കുമായിരുന്നു. അതേപോലെ തന്നെ ഇവര് ഹിന്ദുമത വിശ്വാസികൾക്കിടയിൽ ദൈവങ്ങൾ എല്ലാരെയും കൂടി കാച്ചിക്കുറുക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ മൂന്നാൾക്കാരാണുള്ളത്. ഒന്ന് വിഷ്ണു, ശിവൻ, ബ്രഹ്മാവ്. ഈ മൂന്നാൾക്കാരിൽ നിന്ന് അവസാനിച്ചോ ഇല്ല. അവർക്കിടയിൽ ആരാണ് ഏറ്റവും മേലുള്ള ആള് എന്നതിന്റെ വിഷയത്തിലാണ് പരസ്പരം അടിയും പ്രയാസവും. മാത്രമല്ല ഇവരുടെ പുരാണ കഥകളിൽ പലപ്പോഴും ഈ മൂന്നാൾക്കാർ തന്നെ പരസ്പരം അങ്ങോട്ടും കൊണ്ട് അടികൂടിയത് കാണാൻ പറ്റും. എൻഹിയ ഇല്ല അസാത്തീറുൽ അവ്വലീൻ, വെറും കെട്ടുകഥകൾ മാത്രമാണ് അതൊക്കെ. അതേപോലെ തന്നെയാണ് ഇവരുടെ അവസ്ഥയും. ആരുടെ അവസ്ഥ? ഈ പറഞ്ഞ സൂഫികളുടെ അവസ്ഥ. അതേപോലെ തന്നെ നസ്രാനികളുടെ അവസ്ഥ. ആരെയാണ് അവർ വിളിക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. കർത്താവിനെയാണോ, പിതാവിനെയാണോ, മാതാവിനെയാണോ, അതല്ലെങ്കിൽ പുത്രനെയാണോ, ആരെയാണ് വിളിക്കേണ്ടത് എന്ന കാര്യത്തിൽ ഉറപ്പില്ല അവർക്ക്. അപ്പോ ഇവിടെ ശിർക്ക് വ്യക്തമായി ഈ മൂന്ന് കക്ഷികളിലും കാണാൻ സാധിക്കും. അബ്ദാലി എന്ന ചിന്താഗതി ശരിക്ക് ഗ്രീക്ക് വിശ്വാസങ്ങളിൽ നിന്നാണ് കടന്നുകൂടിയത്. ഗ്രീക്ക് വിശ്വാസങ്ങളിൽ നിന്നാണ് അവരുടെ അടുക്കൽ ഈ ചിന്താഗതി ഉണ്ടായിരുന്നു. ഭൂമിക്ക് ഒന്നിലധികം ദൈവങ്ങളുണ്ട്, അതിനെ നിയന്ത്രിക്കുന്ന ആളുകൾ വ്യത്യസ്തരാണ്. സൂഫികൾക്ക് അബ്ദാലി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. ഇവിടെ ഉദ്ദേശം അതല്ല. പണ്ഡിതന്മാർ അബ്ദാലി എന്ന പദം കൊണ്ട് സലഫുകളിൽ പലരും ഉപയോഗിച്ച അർത്ഥം അഹ്ലുൽ ഇൽമി എന്നതാണ്. പണ്ഡിതന്മാർ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള ഇക്കാര്യം പ്രത്യേകം ഊട്ടിയുറപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മജ്മുഉൽ ഫതാവിൽ വിഷയം കാണാൻ സാധിക്കും. പണ്ഡിതന്മാരുടെ അടുക്കൽ ഇതുകൊണ്ടുള്ള ഉദ്ദേശം അഹ്ലുൽ ഇൽമാണ്. അബ്ദാൽ അല്ലെങ്കിൽ അഖ്താബ് ഈ പദങ്ങളൊക്കെ പ്രയോഗിക്കാറുണ്ട്. അബ്ദാൽ അഖ്താബ് ഖുതുബിന്റെ ജമാണത്. ഖുതുബുൽ അഖ്താബ് എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാ അഖ്താബുകളുടെയും ഖുതുബ്. കുറെ അഖ്താബുകളുണ്ട് അബ്ദാലുകളെ പോലെ തന്നെ, അവരുടെയൊക്കെ നേതാവാണ് ഖുതുബുൽ അഖ്താബ്. അപ്പൊ ഖുറാഫികൾ പറയാറുള്ള ഒരു വാക്കാണ് ഖുതുബുൽ അഖ്താബ്. അത് വേറെ പേരാണ്, അയാളെ പേരാണ്, അത് ഇതായിട്ട് ബന്ധമില്ല. അതേപോലെ അഖ്താബ് എന്ന പേരുണ്ട്. ഇങ്ങനെ ഗൗസുൽ അദം, അത് ഏറ്റവും മേലെയുള്ള ആളാണ്. അതൊക്കെ സൂഫികളുടെ അടുക്കുള്ള വിശ്വാസങ്ങളാണ്, അവരുടെ തറീഖത്തുകളുടെ വിശ്വാസം. ഇതെല്ലാം അവിടുത്തെ ഉദ്ദേശം. ഇന്നഹും ഹുമുൽ അബ്ദാൽ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഉദ്ദേശം ഇന്നഹും ഹും അൽ ഉലമാ, അവരാണ് ഉലമാക്കൾ എന്ന അർത്ഥത്തിലാണ് ഇമാം അഹ്മദി വാക്ക് ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. ഖൗലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബാക്കി വാക്ക്, ഇന്നൽ അംബിയ അലം യുവർറിസു ദീനാറൻ വലാ ദിർഹമൻ വഇന്നമാ വർറസു അൽ ഇൽമ ഫമൻ അഖദഹു അഖദ ബിഹദ്ദിൻ വാഫിർ. ഉലമാക്കൾ അല്ലെങ്കിൽ അംബിയാക്കന്മാർ അവർ ഈ ലോകത്ത് വിട്ടേച്ചു പോയത് ദീനാറുകളോ ദിർഹമുകളോ അല്ല. വഇന്നമാ വർറസു അൽ ഇൽമ, അവർ ഈ ലോകത്ത് വിട്ടേച്ചു പോയിട്ടുള്ളത് ഇൽമാണ്. ഫമൻ അഖദഹു അഖദ ബിഹദ്ദിൻ വാഫിർ, ആരെങ്കിലും അതിൽ നിന്നൊരു പങ്കെടുത്താൽ അഖദ ബിഹദ്ദിൻ വാഫിർ, അവൻ വളരെ വിശാലമായ ഒരു പങ്കാണ് എടുത്തിട്ടുള്ളത്. വൽമുറാദു ബിഹാദ അന്നൽ ഉലമാ വർറസു അൽ അംബിയാ ഫീമാ ഖാലഫൂഹു. ഇതുകൊണ്ടുള്ള ഉദ്ദേശം ഉലമാക്കൾ, അന്നൽ ഉലമാ വറിസു അൽ അംബിയാ ഫീമാ ഖാലഫൂഹു, ഇതുകൊണ്ടുള്ള ഉദ്ദേശം ഉലമാക്കൾ അവർ അമ്പിയാക്കന്മാരുടെ അനന്തര സ്വത്ത് എടുത്തിട്ടുണ്ട്. അനന്തരമായി അമ്പിയാക്കന്മാർ വിട്ടേച്ചു പോയത് എന്താണോ അത് ഉലമാക്കൾ എടുത്തിട്ടുണ്ട് എന്നാണ് ഇതിന്റെ ഉദ്ദേശം. വഅന്ന അല്ലദീ ഖല്ലഫൽ അംബിയാ ഹും ഹുവൽ ഇൽമുൻ നാഫിഉ, അമ്പിയാക്കന്മാർ ഈ ലോകത്ത് വിട്ടേച്ചു പോയത് ഇൽമുൻ നാഫിഉ. ഫമൻ അഖദ അൽ ഇൽമ വഹസല ലഹു ഫഖദ് ഹസല ലഹു അൽ ഹദ്ദുൽ അദീമുൽ വാഫിറുൽ ലദീ യഖ്ബിതു ബിഹി സാഹിബു ഔ യുഗ്ബതു ബിഹി സാഹിബു, ആരെങ്കിലും അതിൽ നിന്ന് എന്തെങ്കിലും ഒരു പങ്ക് എടുത്താൽ അവൻ വളരെ വലിയ മഹത്തരമായ പങ്കാണ് എടുത്തിട്ടുള്ളത്. അത് എടുത്തവനെ സംബന്ധിച്ചിടത്തോളം അവനെ ആളുകൾ അസൂയപ്പെടാൻ മാത്രം വലിയ പങ്കാണ് അവൻ നേടിയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ നിന്ന് ഒരാൾ എത്ര നേടുന്നു അത്രമാത്രം അയാൾ കൂടുതൽ പങ്ക് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ എടുക്കുകയാണ്, അവിടത്തേക്ക് കൂടുതൽ ബന്ധമുള്ളവനാകുകയാണ്. മാത്രമല്ല, ഇപ്പൊ അനന്തരാവകാശത്തിന്റെ നിയമം പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സ്വത്ത് ആർക്കാ കിട്ടുക? ഉദാഹരണത്തിന്, വാപ്പ മരിച്ചു, മോനുണ്ട്, അതേപോലെ തന്നെ വേറെ കുറച്ച് അകന്ന ബന്ധത്തിലുള്ള ഒരാളും ഉണ്ട് എന്ന് വിചാരിക്കാം. ഒരു ഉദാഹരണം പറയും. അപ്പൊ ആർക്കാണ് കൂടുതൽ കിട്ടുക? മോനായിരിക്കും കൂടുതൽ, കാരണം കൂടുതൽ ബന്ധം ആർക്കാണ്? മകനാണ്. ഇതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് എത്രമാത്രം ഒരാൾ കൂടുതൽ എടുക്കുന്നു അത്രമാത്രം അയാൾക്ക് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ബന്ധം വർദ്ധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായുള്ള ബന്ധം കൂടുതൽ വർദ്ധിക്കണമെങ്കിൽ കൂടുതൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള ഇൽമ് എടുക്കേണ്ടതുണ്ട്. വറഅ ഇബ്നു മസ്ഊദ് ഖൗമൻ ഫിൽ മസ്ജിദ് യതഅല്ലമൂന ഫഖാല റജുൽ അലാ മജ്തമഅ ഹൗലാഇ ഫഖാല അലാ മീറാസി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ യഖ്തസിമൂന. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം മസ്ജിദിൽ ചില ആളുകൾ ദീൻ പഠിക്കുന്നത് കണ്ടു. അപ്പോൾ ഒരാൾ പറഞ്ഞു, എന്തിനാണ് ഈ ആളുകൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്? അപ്പോൾ ഇബ്നു മസ്ഊദ് പറഞ്ഞു, അലാ മിറാസി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്തസിമൂന, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനന്തര സ്വത്ത് വീതം വെക്കുകയാണ് അവർ, അതിനുവേണ്ടിയാണ് അവർ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. وخرج ابو هريره الى السوق وركل ابو هريره رضي الله عنه അദ്ദേഹം അങ്ങാടിയിലേക്ക് പോയി. فقال لاهله تركتم ميراث محمد صلى الله عليه وسلم يقتسم في المسجد وانتم ها هنا. അപ്പോൾ അദ്ദേഹം അങ്ങാടിയിലുള്ളവരോട് ചോദിച്ചു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനന്തര സ്വത്ത് നിങ്ങൾ വിട്ടേച്ചിരിക്കുകയാണോ? അത് പള്ളിയിൽ അത് വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വീതം വെച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ഇവിടെ നിൽക്കുകയാണോ? അപ്പൊ ഈ സംഭവം അദ്ദേഹം പരിപൂർണമായിട്ട് ഇവിടെ കൊടുത്തിട്ടില്ല. അപ്പൊ ആളുകളൊക്കെ കൂടി അങ്ങോട്ട് പോകും, മസ്ജിദിലേക്ക് പോകും. അങ്ങനെ അവർ തിരിച്ചു വരും കുറച്ചു കഴിഞ്ഞപ്പോൾ. എന്നിട്ട് അബൂ ഹുറൈറയോട് ചോദിക്കും, ഞങ്ങൾ അവിടെ ഒന്നും കണ്ടില്ല അബൂ ഹുറൈറ. അപ്പോൾ അദ്ദേഹം ചോദിക്കും, നിങ്ങൾ ഒന്നും കണ്ടില്ലേ? അവർ പറയും, വജദ്ന ഉനാസൻ യഖ്റഊന അൽഖുർആൻ വയദ്കുറൂന അൽഹലാല വൽഹറാം. ഞങ്ങൾ അവിടെ കുറച്ച് ആളുകളെ കണ്ട്, അവർ ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ട്, വേറെ ചില ആളുകൾ ഹലാൽ ഹറാമുകൾ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, وَيْحَكُمْ يَا أُمَّةَ مُحَمَّدٍ فَذَاكَ مِيرَاثُ نَبِيِّكُمْ صَلَّى اللَّهُ عَلَيْهِ وَسَلَّمَ. മുഹമ്മദിന്റെ ഉമ്മത്തെ നിങ്ങൾക്ക് നാശമുണ്ടാകട്ടെ, അത് തന്നെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനന്തര സ്വത്ത്. ഇത് തബറാനി ധരിച്ചിട്ടുണ്ട്. ഈ സംഭവം നമ്മൾ മുന്നെടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു, മീമി എടുത്തപ്പോ. فتركة النبي صلى الله عليه وسلم وميراثه هو هذا الكتاب الذي جاء به مع السنة المفسرة له المبينة لمعانيه. نبي صلى الله عليه وسلم أن عندما يبتيج ويسط إي كتاب أدوربهم أدنى وشديق لكن رسول الله صلى الله عليه وسلم سنته من. وفي صحيح البخاري عن ابن عباس أنه سئل أترك النبي صلى الله عليه وسلم من شيء. സഹീഹുൽ ബുഖാരിയിൽ ഇബ്നു അബ്ബാസിന്റെ ഹദീസിൽ കാണാം, അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും അനന്തരമായി വിട്ടേച്ചിട്ടുണ്ടോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മാ തറക ഇല്ലാ മാ ബൈന ദഫ്ഫതൈൻ യാനി ദഫ്ഫതൈൽ മുസ്ഹഫ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും വിട്ടേച്ചു പോയിട്ടില്ല ഈ രണ്ട് ചട്ടകൾക്ക് ഇടയിലുള്ളതല്ലാതെ. അതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് മുസ്ഹഫാണ്, ഖുർആനാണ്. വഫി സഹീഹൈനി അൻ ഇബ്നു അബി ഔഫ, ബുഖാരി മുസ്ലിം ധരിച്ച ഹദീസിൽ കാണാം, ഇബ്നു അബി ഔഫ് അദ്ദേഹം സഹാബിയാണ്. അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, ഹൽ വസ്സാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഷൈഇൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും കാര്യം കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ടോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വസ്സാ ബി കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ കിതാബ് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസിയത്ത് ചെയ്തിട്ടുണ്ട്. വഖതബ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ മർജിഇഹി മിൻ ഹജ്ജത്തിൽ വദാഇ ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇൽ പ്രസംഗിച്ചതായി കാണാം, إنما أنا بشر يوشك أن يأتيني رسول ربي فأجيبه. ഞാൻ ഒരു മനുഷ്യൻ മാത്രമാണ്, എന്റെ റബ്ബിന്റെ ദൂതൻ എന്റെ അടുക്കൽ വന്നാൽ ഞാൻ അയാൾക്ക് ഉത്തരം നൽകേണ്ടി വരും. അതായത് മരണം വന്നു കഴിഞ്ഞാൽ ഞാനും മരിക്കും. وإني تارك فيكم ثقلين, രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്കിടയിൽ വിട്ടേച്ചു പോകുന്നു. أولهما كتاب الله, അതിൽ ഒന്നാമത്തെ കാര്യം ഏതാണ്? അള്ളാഹുവിന്റെ കിതാബാണ്. ഫീഹിൽ ഹുദ വന്നൂർ, അതിൽ ഹുദയുണ്ട്, പ്രകാശമുണ്ട്. മനിസ്തംസക ബിഹി വഅഖദ ബിഹി കാന അലൽ ഹുദ വമൻ അഖ്തഅഹു ളല്ല, ആരെങ്കിലും അത് മുറുകെ പിടിക്കുകയും അതിലുള്ളതനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ അവൻ ഹിദായത്തിലാകും, ആരെങ്കിലും അതിൽ നിന്ന് തെറ്റിപ്പോയി കഴിഞ്ഞാൽ വഴികേടിലാകും. രണ്ടാമത്തെ കാര്യം എന്താണ്? എന്താണ് രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തേച്ചു പോയ കാര്യം? ചില റിവായത്തുകളിൽ കാണാം, തറക്തു ഫീകും അംറൈനി ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹ് വഇതറതി. ഇതാണ് മുസ്ലിമിന്റെ റിവായത്ത്. കിതാബ് അല്ലാഹു ഇതറത്തി, അല്ലാഹുവിന്റെ കിതാബും എന്റെ കുടുംബവും, ഇത് രണ്ടും ഞാൻ നിങ്ങൾക്കിടയിൽ വിട്ടേച്ചു പോകുന്നു. അവ നിങ്ങൾ മുറുകെ പിടിക്കുന്നിടത്തോളം കാലം നിങ്ങൾ വഴികേടിലാവില്ല. അതാണ് മുസ്ലിമിന്റെ റിവായത്ത്. അതാണ് അഹൽബൈത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബം. മുസ്ലിമിന്റെ റിവായത്ത് അങ്ങനെയാണ്. എന്നാൽ ഇമാം മാലിക്കിന്റെ റിവായത്തിൽ കാണാം, ഇബ്നു അബ്ബാസിന്റെ ഹദീസിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തറക്തു ഫീകും അംറൈൻ ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹ് വസുന്നതി. ആ ഹദീസാണ് നമ്മുടെ ഇടയിൽ പ്രസിദ്ധമായിട്ടുള്ളത്. അത് ഇമാം മാലിക്കിന്റെ മുഅത്തയിലാണുള്ളത്. പക്ഷെ മുസ്ലിമുള്ള റിവായത്തിൽ ഇപ്രകാരമാണുള്ളത്, കിതാബുല്ലാഹ് വഇതറത്തി, എന്റെ കുടുംബവും. അപ്പൊ എന്താ തങ്ങന്മാരുണ്ടോ? അഹൽ ബൈത്തിന്റെ വിഷയം എന്താണ്? അതിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അഖീദത്തു അഹ്ലി തൗഹീദ് എന്ന പുസ്തകത്തിലുണ്ട്. ഷെയ്ഖ് സാലിഹ് ഫൗസാന്റെ പുസ്തകത്തിന്റെ അവസാനത്തിലുണ്ട്. അഖീദത്തു അഹ്ലി സുന്ന ഫി അഹ്ലിൽ ബൈത്ത്, അഹൽ ബൈത്തിന്റെ കാര്യത്തിൽ അഹ്ലി സുന്നയുടെ വിശ്വാസം എന്താണ്? ആ പുസ്തകം വായിച്ചാൽ മനസ്സിലാവും. അഹൽ ബൈത്ത് ഉണ്ട്, അവരെ ബഹുമാനിക്കുകയും വേണം. അഹൽ ബൈത്ത് ആണ് എന്ന് സ്ഥിരപ്പെട്ട ആളുകളെ ബഹുമാനിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ്. പക്ഷെ അവർ അഹൽ ബൈത്ത് ആണ് എന്നതുകൊണ്ട് മാത്രം ബഹുമാനം കിട്ടൂല, മറിച്ച് അവർ അല്ലാഹുവിന്റെ കിതാബിനും റസൂലുള്ളാഹിന്റെ സുന്നത്തിനും യോജിച്ച് ജീവിക്കണം. അതല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബമാണെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ആര് രക്ഷപ്പെടുമായിരുന്നു? അബൂ താലിബോ അല്ലെങ്കിൽ റസൂലുള്ളാഹി സല്ലം നമ്മുടെ വാപ്പയോ ഉമ്മയോ രക്ഷപ്പെടുമായിരുന്നു. അപ്പോ കുടുംബമാണെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോട് യോജിച്ച് നിൽക്കുന്ന ആളായിരിക്കണം. وفي المسند اي المسند سيد احمد عن عبد الله بن عمرو قال عبد الله بن عمرو الحديث خرج علينا رسول الله صلى الله عليه وسلم يوما كالمودع وركلم صلى الله عليه وسلم ഞങ്ങളുടെ അടുക്കലേക്ക് ഒരു യാത്ര പറച്ചിലുകാരനെ പോലെ. മുദ്ദിഅ എന്ന് പറഞ്ഞാൽ യാത്ര പോകുന്ന ആൾ, അപ്പോൾ വിട പറഞ്ഞു പോകുന്ന ആൾ പോലെ റസൂലുള്ള ഞങ്ങളുടെ അടുത്ത് വന്നു. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, അന നബിയുൽ ഉമ്മി, ഞാൻ നിരക്ഷരനായ, ഉമ്മി എന്ന് പറഞ്ഞതാ നിരക്ഷരൻ, വായിക്കാൻ അറിയാത്ത ആൾക്ക്, ഞാൻ നിരക്ഷരനായ നബിയാണ്. ഖാല ദാലിക തലാ സമറാത്തിൻ, മൂന്ന് തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞു. വല നബിയ ബഅദി, എനിക്ക് ശേഷം മറ്റൊരു നബിയില്ല. ഊതീതു ഫവാതിഹൽ കലിം വജവാമിഅഹ, എനിക്ക് കലിമത്തുകളിലുള്ള ജവാമിഅൽ കലിം എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയ വാക്കുകളിൽ വലിയ ആശയം ഉൾക്കൊള്ളിക്കാൻ സാധിക്കുക, അങ്ങേയറ്റത്തെ ബലാഗ, അതെനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതിലാ ഊതീതു ഫവാതിഹൽ കലിം വജവാമിഅഹു, അത് മറ്റു ചില ഹദീസുകൾ സഹീഹായി ഒന്നാണ്. ഊതീതു ജവാമിഅൽ കലിം. എന്നാൽ അനൻ നബിയുൽ ഉമ്മി എന്ന റിവായത്ത്, ആ ഭാഗം സഹീഹായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. വഅലിംതു കം ഖസനതുൻ നാരി വഹമലതുൽ അർഷ്, നരകത്തിന് എത്ര കാവൽക്കാരുള്ളത്, കാവൽക്കാരാണുള്ളത്, അർഷിന് എത്ര, അർഷ് ചുമക്കുന്നയാൾ മലക്കുകൾ എത്ര പേരുണ്ട് എന്നൊക്കെ എനിക്കറിയാം. ഇതും സഹീഹാണെന്നോ ഐഫാണെന്ന് എനിക്കറിയില്ല ആ ഭാഗം. വഊഫിയത്ത് ഉമ്മത്തി, എന്റെ ഉമ്മത്തിന് ആഫിയത്ത് നൽകപ്പെട്ടിരിക്കുന്നു, സൗഖ്യം നൽകപ്പെട്ടിരിക്കുന്നു. ഫസ്മഉ വഅതീഉ മാദും തുഫീക്കും, ഞാൻ നിങ്ങളിലായിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾ എന്നെ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുക. ആ ഭാഗം സഹിയാണ്. ഫസ്മഉ വഅതീഉ മാദും തുഫീക്കും ഹയ്യൻ, അവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗം സഹിയാണ്. മാദും തു എന്നാൽ ഉള്ളിടത്തോളം കാലം. മാ കുൻതു ഫീഹി فإذا ذهب بي فعليكم بكتاب الله, ഞാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ അല്ലാഹുവിന്റെ കിതാബിനെ മുറുകെ പിടിക്കുക. അഹല്ലു ഹലാലഹു വഹർരിമു ഹറാമഹ, ദർദം അതിലെ ഹലാലുകൾ നിങ്ങൾ ഹലാലാക്കുക. ഖൗലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, ان الانبياء لم يورثوا دينارا ولا درهما وانما ورثوا العلم. نبي صلى الله عليه وسلم دي واك دا واك ان الانبياء لم يورثوا دينارا ولا درهما وانما
ورثوا العلم.
يريد أنهم لم يورث عنهم سوى العلم. صلى الله عليه وسلم يقول دشيك ندشريا علماء كل نبرنيا لور رسول الله صلى الله عليه وسلم إلى علم ما ترم أنذر مرتي على جلان. وهذا يبين المراد بقوله تعالى صلى الله عليه وسلم في حديث القرآن لتلا آيات من سلاك أن قد سحاي جمان إذا آيات قال وورث سليمان داود أمر برشاية سليمان نبي ദാവൂദിനെ അനന്തരമെടുത്തു എന്ന് പറഞ്ഞ അവിടുത്തെ ഉദ്ദേശം എന്തല്ല, സമ്പത്തോ അധികാരമോ അല്ല, മറിച്ച് ഇൽമാണ്. വഖൗലുഹു തആല അൻ സഖരിയ അന്നഹു ഖാൽ, സഖരിയ നബിയുടെ വാക്കും വിശദീകരിക്കാൻ ഈ ഹദീസ് സഹായകമാണ്. ഫഹബ് ലി മിൻ ലദുൻക വലിയൻ യരിസുനി വയരിസു മിൻ ആലി യഅഖൂബ. ഈ ആയത്ത് നമ്മൾ എടുത്താണല്ലേ, സഖരിയ നബിയുടെ പ്രാർത്ഥന, എനിക്കൊരു മകനെ നൽകണമേ. അവന്റെ പ്രത്യേകത എന്താണ്? അവൻ എനിക്കും അതുപോലെ യാഖൂബ് നബിയുടെ കുടുംബത്തിനും അനന്തരാവകാശിയായി വരണം. അവിടുത്തെ അനന്തര സ്വത്ത് എടുക്കുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശം ഇൽമാൻ. ഇന്നമാ ഉരീദ ബിഹി മീറാസുൽ ഇൽമി വന്നുബുവത്തിൽ അൽമാൽ, ഇവിടെയൊക്കെ ഉദ്ദേശിക്കപ്പെട്ടത് ഇൽമും നുബുവത്തുമാണ്, അതല്ലാതെ സമ്പാദ്യമല്ല. ഫഇന്നൽ അംബിയാഅ ലാ യജ്മഊന മാലൻ യത്രുകൂന, അംബിയാക്കന്മാർ ഒരിക്കലും അവർ സമ്പാദ്യം കൂട്ടിവെച്ച് അത് ഉപേക്ഷിച്ചു പോകുന്ന ആളുകളല്ല. അപ്പൊ ഇത് വായിച്ചാൽ നമുക്ക് വേറൊരു കാര്യം കൂടി ഏതാണ്ട് മനസ്സിലാവും അല്ലേ. ഹാഫിസുൽ ഹക്കമി കാര്യമായി ഇതിനെ അവലംബിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ചില വാക്കുകളൊക്കെ ഏതാണ്ട് ഹക്കമിയുടെ കവിതകളിലുള്ളത് ഇതിൽ അതേപോലെ ഉണ്ട്, അല്ലെങ്കിൽ അതിനോട് വളരെ അടുത്ത് നിൽക്കുന്ന ഹക്കമി അടുത്താണ്. റജബ് ഇബ്നു തൈമിയുടെ ശിഷ്യനാണ്. റജബ് ആരുടെ ശിഷ്യനാണ്? ഇബ്നു തൈമിയ ശിഷ്യനാണ്, പ്രമുഖ ശിഷ്യനാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ ജോലിക്കാരനുള്ള ശമ്പളവും എന്റെ കുടുംബത്തിനുള്ള ചെലവും കഴിച്ചാൽ പിന്നെ ഞാൻ ഒഴിവാക്കി വെച്ചതൊക്കെ, ഞാൻ ബാക്കിയാക്കുന്നതൊക്കെ ഫഹുവ സദഖ, അതെല്ലാം സദഖയാണ്. അതായത് ഞാൻ സമ്പാദ്യം പണം എന്തെയില്ല, അനന്തരമായി വിട്ടേച്ചു പോവില്ല. വമാ തറക ഇല്ലാ ദിർഅഹു വസിലാഹഹു വബഗ്ലതഹു അൽബൈദാഅ വഅർളൻ ജഅലഹാ സദഖ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ദിർഅ, ദിർഅ എന്ന് പറഞ്ഞാൽ എന്താ, ദിർഅ ദിർഅ എന്ന് പറഞ്ഞാൽ പരിച പരിച അതെ അതേ അർത്ഥത്തിലാണ് ദിർഅ എന്നുള്ള പദം ഉപയോഗിക്കുന്നത്, അതല്ലാതെ വേറെ അർത്ഥം എനിക്ക് അറിയില്ല. ഞാൻ മനസ്സിലാക്കുന്ന പരിചയന. വസിലാഹഹു വബഗ്ലതഹുൽ ബൈദാ, ബഗ്ലത എന്താ, കഴുത, കോർക്കഴുത. അൽ ബൈദാ വെളുത്ത കഴുത. സാധനം രണ്ട് വെളുത്ത കഴുതകൾ ഉണ്ടായിരുന്നു, ഒന്നൊരു രാജാവ് സമ്മാനമായി കൊടുത്താണ്, ഒന്ന് വേറൊരു വ്യക്തി സമ്മാനമായി കൊടുത്ത. വഅർദൻ ജഅലഹ സദഖ, പിന്നെ കുറച്ച് ഭൂമി ഉണ്ടായിരുന്നു, അതിന് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കി, സദഖയാക്കി നിശ്ചയിച്ചു. ഇതല്ലാതെ വേറൊന്നും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോ വിട്ടേച്ചു പോയിട്ടില്ല. അതേപോലെ ഒരാൾ കൊടുത്തു, രാജാവ് കൊടുത്തത് എനിക്ക് ഓർമ്മയില്ല. ഫത്ഹുൽ ബാരിയില് ഈ ഹദീസ് കൊടുത്തെടുത്ത് ഫത്ഹുൽ ബാരി ഇതിന്റെ വിശദീകരണം പറഞ്ഞു കൊടുത്തേ പറഞ്ഞു. ഇബ്നു ഹജർ പറഞ്ഞു രണ്ട് കഴുതകളിലായിട്ടുണ്ട്. ഏത് രാജാവാണെന്ന് എനിക്കറിയില്ല, ഞാൻ പറഞ്ഞു എനിക്ക് ഏത് രാജാവെന്ന് ഓർമ്മയില്ല.
ഫലം യഖ്ലിഫ് സിവ ആലതഹു അല്ലദീ ബുഇസ ബിഹി വൽ അർദ് അല്ലദീ കാന യഖ്താതു മിൻഹാ هو وعياله ردها صدقة على المسلمين. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ബാക്കി വെച്ചില്ല, സിവ ആലതഹു അല്ലദി ബുഇസ ബിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊന്നുകൊണ്ടാണ് നിയോഗിക്കപ്പെട്ടത്? ആ ആയുധം ഏതാണത്? ഏതായുധം കൊണ്ട് നബി പറഞ്ഞേക്കപ്പെട്ട്?
വാളുകൊണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം വാളുകൊണ്ടാണ് നിയോഗിക്കപ്പെട്ടത്. ചില ഹദീസുകൾ വ്യക്തമായി തന്നെ വന്നിട്ടുണ്ട്, ബഇസ്തു ഇസ്ലാഹ്, ഞാൻ വാളുകൊണ്ടാണ് നിയോഗിക്കപ്പെട്ടത് എന്ന്. അപ്പോൾ നമ്മളെ ആൾക്കാർ ആരും ഉണ്ടല്ലില്ല. കാരുണ്യത്തിൻ്റെ പ്രവാചകൻ എന്നുള്ള, പിന്നെ ഒരു ചിത്രത്തിന് കോട്ടം തട്ടൊന്നും പേടിച്ചിട്ടൊന്നും മിണ്ടാതിരിക്കുന്ന ആൾക്കാർ ഹദീസിൽപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാളുകൊണ്ടാണ് നിയോഗിക്കപ്പെട്ടത് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ഉമർതു അൻ ഉഖാതില അന്നാസ ഹത്ത അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ശരി, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ട വാള് അതാണ് അവസാനം റസൂലുള്ളാഹിന്റെ കയ്യിൽ ബാക്കിയുണ്ടായിരുന്നത്. والارض التي كان يقتات منها هو وعياله. പിന്നെ ബാക്കി ഉണ്ടായിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമിയാണ്. كان يقتات. يقتات എന്ന് പറഞ്ഞാൽ ഇഖ്താത എന്ന ഫഅലിന്റെ മുദാരിയാണ്. ഇഖ്താത എന്ന് പറഞ്ഞാൽ ഒരാൾ തനിക്ക് ആവശ്യമുള്ള ഭക്ഷണം എടുക്കുന്നതിനാണ്, അത്യാവശ്യത്തിനുള്ള ഭക്ഷണം അത് കഴിക്കുന്നതിനാണ് ഇഖ്താത എന്ന് പറയുന്നത്. كان يقتات منها هو وعياله. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കുടുംബവും ഭക്ഷണം കണ്ടെത്തിയിരുന്ന ഭൂമിയും അത് മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. റദ്ദഹ സദഖത്തൻ അലൽ മുസ്ലിമീൻ, അത് മുസ്ലിങ്ങൾക്ക് സദഖയായി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മടക്കി. വകുല്ലു ഹാദാ ഇഷാറത്ൻ ഇലാ അന്ന റസൂൽ ലം തുബഅത് ബിജംഇ ദുനിയാ വതൗരീഥിഹ ലിഅഹലിഹിം. ഇതിലെല്ലാം എന്തിനുള്ള സൂചനയുണ്ട്? റസൂലുകൾ അവർ ദുനിയാവ് ഒരുമിച്ച് കൂട്ടാനും അത് അവരുടെ കുടുംബങ്ങൾക്ക് പിൻഗാമികൾക്ക് ബാക്കി വെക്കാനും വേണ്ടിയിട്ടല്ല ഈ നാട്ടിലേക്ക് വന്നത്. وَإِنَّمَا بُعِثُوا بِالدَّعْوَةِ إِلَى اللَّهِ وَالْجِهَادِ فِي سَبِيلِهِ وَالْعِلْمِ النَّافِعِ وَتَوْرِيثِهِ لِأُمَمِهِمْ. അവരെ അല്ലാഹു നിയോഗിച്ചത് അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ദഅവത്തും അവന്റെ മാർഗത്തിലുള്ള ജിഹാദും അതുപോലെ തന്നെ ഇൽമുൻ നാഫിഉം, അതുപോലെ അത് ജനങ്ങൾക്ക് പകർന്നു കൊടുക്കുക എന്ന കാര്യവും. ഈ കാര്യങ്ങൾ കൊണ്ടാണ് അമ്പിയാക്കന്മാരെ അല്ലാഹുവിന്റെ അല്ലാഹു സുബ്ഹാന തആല നിയോഗിച്ചത്. ഫി മറാസീലി അബി മുസ്ലിം അൽ ഖൗലാനി. മറാസിൽ എന്നാ മുർസല. അബൂ മുസ്ലിം അൽ ഖൗലാനിയുടെ മുർസലാത്തുകളിൽ കാണാം, അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മാ ഉഹല്ലാഹു ഇലയ്യ അൻ അജ്മഅ അൽ മാല വ അകും മിനൽ താജിരീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് വഹി നൽകിയിട്ടില്ല എന്തിന്? സമ്പാദ്യങ്ങൾ ഒരുമിച്ച് കൂട്ടാൻ. അതുപോലെ തന്നെ വ അകും മിനൽ താജിരീൻ, ഞാൻ കച്ചവടക്കാരിൽ ഉൾപ്പെടാൻ അല്ലാഹു എനിക്ക് വഹി നൽകിയിട്ടില്ല. വലാകിൻ ഔഹാ ഇലയ്യ അൻ സബ്ബിഹ് ബിഹംദി റബ്ബിക്, മറിച്ച് അല്ലാഹു എനിക്ക് വഹി നൽകിയത് നീ നിന്റെ റബ്ബിന്റെ സ്തുതികൾ അത് പ്രകീർത്തനം ചെയ്യുക എന്നതാണ്. വഖും മിനസ്സാജിദീൻ, നീ സുജൂദ് ചെയ്യുന്നവരിൽ ഉൾപ്പെടുക എന്ന കാര്യമാണ്. വഅബുദ് റബ്ബക ഹത്താ യാതിയക യഖീൻ, യഖീൻ അതായത് മരണം എത്തുന്നതുവരെ നീ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക. ഇതാണ് അല്ലാഹ് എന്നോട് വഹി നൽകിയത്. അതല്ലാതെ ഞാൻ കച്ചവടക്കാരനായി മാറാനല്ല, ബിസിനസ്സുകാരനായി മാറാനല്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പിൻപറ്റാൻ ആഗ്രഹിക്കുന്ന, അവിടുത്തെ ഇൽമ് പകർത്തിയെടുക്കാൻ ആഗ്രഹിക്കുന്ന പണ്ഡിതന്മാർ അവര് ദുനിയാവിന്റെ പിന്നാലല്ല ഓടേണ്ടിയത്, മറിച്ച് ഇൽമിന് പിന്നാലെയാണ്. അതിന് നമ്മൾ തയ്യാറാണോ? പഠിക്കാമെന്ന ആൾക്കാരൊക്കെ ദുനിയാവാണോ നമ്മൾ മുന്നിൽ വെക്കുന്നത്, അതല്ല ആഹ്റമാണോ നമ്മൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. എന്റെ ദുനിയാവ് എന്താവുന്നാണ് നമ്മൾ പേടിക്കുന്നത്? എനിക്കെന്ത് ജോലി കിട്ടും? ഞാനെങ്ങനെ രക്ഷപ്പെടും? എന്റെ കുടുംബത്തിന് ഞാനെങ്ങനെ പോറ്റും? എന്റെ സ്റ്റാറ്റസ് ഞാനെങ്ങനെ കീപ്പ് ചെയ്യും? ഇതൊക്കെയാണോ നമ്മൾ ഭയക്കുന്നത്? അതല്ല, ഇതൊക്കെ എന്തുമാകട്ടെ, എന്റെ റബ്ബിനെ ഞാൻ സേവിക്കും, അള്ളാഹു സുബ്ഹാനഹു തആല ദീനിനെ ഞാൻ സഹായിക്കും എന്നാണോ നമ്മൾ തീരുമാനിക്കുന്നത്? അത് നമ്മൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. വലിയ ഹിമ്മത്തുള്ള ആളുകൾ, അവർക്ക് മാത്രമേ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലാതെ ദുനിയാവ് കണ്ണുമുന്നിൽ കാണുന്ന ആളുകൾ, അതും പേടിച്ചിരിക്കുന്ന ആളുകൾ, അവർക്ക് വലിയ പ്രയാസം ഈ വഴിയിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. വഫിത്തിർമിദ് മുർസല. വഫിത്തിർമിദി വഗൈരിഹി അൻ ഇബ്നു മസ്ഊദി അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ. തിർമിദിയുടെ ഹദീസിൽ കാണാം, ഇബ്നു മസ്ഊദിന്റെ ഹദീസിലായി, മാലി വലിദ്ദുനിയ, ഞാനും അല്ലെങ്കിൽ എനിക്കും ദുനിയാവും തമ്മിൽ, ഞാനും ദുനിയാവും തമ്മിൽ എന്താണുള്ളത്? ഇന്നമ മസലി വമസലുദ്ദുനിയ, എന്റെയും ദുനിയാവിന്റെയും ഉപമ ഏതുപോലെയാണ്? കറാഖിബിൻ, ഒരു യാത്രക്കാരനെ പോലെയാണ്. ഇസ്തദല്ല ബിദില്ലി ഷജറത്തിൻ, അവൻ കുറച്ചുനേരം യാത്രക്കിടയിൽ ഒരു മരത്തിന്റെ കീഴിൽ കുറച്ച് തണലുകൊള്ളാനിരുന്നു. സുമ്മറാഹ വതറകഹ, പിന്നെ അവൻ അവിടെ നിന്ന് എഴുന്നേൽക്കുകയും അവിടെ ആ തണൽ ഉപേക്ഷിച്ച് യാത്ര തുടരുകയും ചെയ്തു. അതുപോലെയാണ് എന്റെയും ദുനിയാവിന്റെയും അവസ്ഥയെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം. അതിന്റെ അർത്ഥം ദുനിയാവ് തീരെ പണി എടുക്കേണ്ട, ഒരു ജോലി എടുക്കേണ്ടെന്നല്ല, സമ്പാദിക്കേണ്ടെന്നല്ല, പക്ഷെ അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാക്കരുത്. സല്ലല്ലാഹുവിന്റെ ഹദീസിൽ തന്നെ വന്നതുപോലെ മൻകാന ദുനിയ ഹമ്മുഹു, ആരുടെയെങ്കിലും ഏറ്റവും വലിയ കാര്യം അത് ദുനിയാവായി തീർന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് അവന് ഇടുക്കമുള്ളതാക്കും. മാത്രമല്ല അവന് അല്ലാ നിശ്ചയിച്ചത് മാത്രമേ കിട്ടുള്ളൂ, അതിന് ഒരു തരിമ്പ് പോലും കൂടുതൽ അല്ലാ കൊടുക്കില്ല. എന്നാൽ ആരുടെയെങ്കിലും ആഗ്രഹം ആഖിറത്തായി കഴിഞ്ഞാൽ അല്ലാഹു അവന് ദുനിയാവ് വിശാലമാക്കി കൊടുക്കും. ആഖിറം അവന് ലഭിക്കുമെന്നതിനൊപ്പം ദുനിയാവ് അവന് എളുപ്പമാകും. ദുനിയാവിൽ നിന്ന് അവന് ഓടുമ്പോൾ ദുനിയാവ് അവന് പിന്നാലെ വരും. യഥാർത്ഥത്തിൽ നമ്മൾ പരിശീലിച്ചു നോക്കേണ്ട കാര്യമാണ്. ശരിക്കും ദുനിയാവിനോട് ഈ രൂപത്തിലുള്ള മനസ്ഥിതി വെച്ചു കഴിഞ്ഞാൽ, വെക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ബോധ്യപ്പെടും ദുനിയാവ് നമ്മുടെ അടുക്കലേക്ക് വരുന്നത്. നമ്മൾ വിചാരിക്കും 1000 രൂപ മാസത്തിൽ കിട്ടുന്നു, 100 രൂപ എങ്ങാനും സദക്ക കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ 900 രൂപ കൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാണ്? നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കാണണമെങ്കിൽ നിങ്ങൾ സദക്ക ചെയ്യും. പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ സമ്പാദ്യം വരുന്നത് കാണാൻ സാധിക്കും. അത്ഭുതങ്ങൾ കാണണമെങ്കിൽ ആരും അറിയാതെ ചെയ്തു നോക്കിയ പണ്ഡിതന്മാർ പലരും പറഞ്ഞതാണ്. നമ്മൾ വിചാരിക്കും ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ പിന്നെ എവിടെ പോയിട്ടാണ് പൈസ ഉണ്ടാക്കുക, എന്റെ കാര്യങ്ങൾ എങ്ങനെ നിർവഹിക്കും? ഒന്നും സംഭവിക്കൂല. ചിലപ്പോൾ ഒരു 3-4 ദിവസം, 1 ആഴ്ച, 2 മാസം ഒക്കെ പ്രയാസമുണ്ടായെന്ന് വരും. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾ മനസ്സിന്റെ ഒരു കോണിൽ പോലും ചെറുതായി പോലും പ്രതീക്ഷിക്കാത്ത വഴികൾ നിങ്ങളുടെ മുന്നിൽ കൊണ്ടിട്ടരും. പക്ഷേ ഇത് അഭിനയാകാൻ പാടില്ല. പേടിച്ച് പേടിച്ചിട്ട് അല്ലാ അത് കൊടുത്തു നോക്കട്ടെ, കിട്ടണേ കിട്ടി, ഇല്ലെങ്കിൽ പോട്ടെ, അങ്ങനെ ദാനം ചെയ്യരുത്. ധൈര്യത്തിൽ കൊടുക്കണം, അള്ളാഹുവിനുള്ള ഉറപ്പോടുകൂടി. ഞാൻ അടുത്തൊരു ഹദീസ് വായിച്ചു, മൻ അറാദ അൻ യകൂന അഗ്നൻ നാസ് ഫലിയസിഖ് ബിമാ ഇൻദല്ലാഹ് ആരെങ്കിലും ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും സമ്പാദ്യമുള്ളവനാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഏറ്റവും ഗുണയുള്ളവനാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഫലിയസിഖ് ബിമാ ഇൻദല്ലാഹ് അവൻ അള്ളാഹുവിന്റെ അടുക്കലുള്ളതിൽ ഉറപ്പ് കാണിക്കട്ടെ, ജനങ്ങളുടെ അടുക്കലുള്ളതിനെ അവൻ പരിഗണിക്കാതിരിക്കട്ടെ. ഫലിയസിഖ് യസിഖ് തന്നെ ഉറപ്പ് കാണിക്കും. അപ്പൊ അത് ശരിക്കും അത് എത്രമാത്രം നമുക്ക് ഉറപ്പ് വരുന്നു അത്രമാത്രം നമുക്ക് എളുപ്പമുണ്ടാകും. പക്ഷെ അത് ശരിയായ ഉറപ്പായിരിക്കണം. ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇടുന്ന പണിയാകരുത്. അള്ളാഹു നമ്മുടെ മനസ്സിലുള്ള എന്താണെന്നറിയാൻ പറ്റും. അപ്പൊ എനിക്ക് ദുനിയാവ് കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് സദക്ക കൊടുക്കരുത്. അതല്ല ഈ പറഞ്ഞത്. ശരിയായ രൂപത്തിൽ അള്ളാഹു തവക്കുൽ ചെയ്താൽ, നമ്മൾ മുന്നേ ഉമർ ബിൻ ഖത്താബിന്റെ ഹദീസ് പഠിച്ചാലേ, എന്താ ഹദീസ്? ഇദാ തവക്കൽതും ഹഖ തവക്കുലിഹി يرزقكم كما يرزق الطير تغدو حماصا وتروح بطانا. നിങ്ങൾ ശരിയായ രൂപത്തിൽ അല്ലാഹുവിൽ തവക്കൽ ചെയ്യുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾ ഉദ്ദേശിക്കാത്ത രൂപത്തിൽ നിങ്ങൾക്ക് റിസ്ക് നൽകും. പക്ഷികൾക്ക് റിസ്ക് കൊടുക്കുന്നത് പോലെ അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവരുടെ വയറ് കാലിയാണ്, തിരിച്ചു വരുമ്പോൾ വയറ് നിറഞ്ഞുകൊണ്ടാണ് അവർ തിരിച്ചു വരുന്നത്. അപ്പൊ അത് ശരിയായ ബോധം ഉണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടാവും? അല്ലാഹു ഒരിക്കലും ഒരാളെയും കൈവിടിയില്ല. അല്ലാഹു സുബ്ഹാനഹു തആല ഒരിക്കലും ഒരാളെയും കൈവിടിയില്ല. അവൻ എന്തുമാത്രം പ്രയാസപ്പെട്ടാലും അവൻ അല്ലാഹുൽ വിശ്വാസം ഏൽപ്പിച്ചാൽ ഒരിക്കലും അല്ലാഹുവിനെ കൈവിടിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം, ആരെങ്കിലും മൻ തറക ശൈഅൻ ലില്ലാഹ് ഔദഅഹു അല്ലാഹു ഖൈറൻ മിൻ, ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി ഒരു കാര്യം ഒഴിവാക്കിയാൽ അതിനേക്കാൾ നല്ലത് അള്ളാഹുവിന് കൊടുക്കാതിരിക്കില്ല. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കുറച്ചു കാലം കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും മനസ്സിലാകും. ഇപ്പോ അള്ളാഹുവിന് വേണ്ടി ഒരു കാര്യം നമ്മൾ ഒഴിവാക്കുന്ന സമയത്ത് കുറച്ച് പ്രയാസം ഉണ്ടാവും. ആ ചെയ്തത് സത്യസന്ധമാണോ എന്ന് അറിയാൻ ചിലപ്പോൾ പരീക്ഷണം ഉണ്ടാവും, ചിലപ്പോൾ ഒരു വർഷമോ രണ്ട് വർഷമോ ഒക്കെ പരീക്ഷിച്ചെന്ന് വരും. പക്ഷേ ഉറപ്പാണ്, ഒരു സംശയവും വേണ്ട, അള്ളാഹുവിന് വേണ്ടിയാണ് നിങ്ങൾ ഒഴിവാക്കിയത്, അതിനേക്കാൾ നല്ല അള്ളാഹു നിങ്ങൾക്ക് തരാതിരിക്കില്ല, ഒരിക്കലും തരാതിരിക്കില്ല, അതിൽ യാതൊരു സംശയവും വേണ്ടതില്ല. അപ്പൊ ഇത് ഇൽമിന്റെ മാർഗത്തിൽ ഇറങ്ങുന്ന ആളുകൾക്ക് അനിവാര്യമായും ഉണ്ടാകേണ്ട ബോധമാണ്. ഫീഹി ഇഷാറത്തുൻ ഇലാ അംറൈൻ, ഇപ്പറഞ്ഞ ഹദീസിൽ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ അംബിയാക്കന്മാർ അവരുടെ അനന്തരാവകാശികളാണ് ഉലമാക്കൾ എന്ന് പറഞ്ഞതിൽ രണ്ട് കാര്യങ്ങൾക്കുള്ള സൂചനയുണ്ട്. അഹദുഹുമ അന്നൽ ആലിമ അല്ലദീ ഹുവ വാരിസുൻ ലിർറസൂലി ഹഖീഖതൻ കമാ അന്നഹു വരിസ ഇൽമഹു ഫയൻബഗി അൻ യൂരിസഹു കമാ വരിസ റസൂലു കമാ വറസ റസൂലുൽ ഇൽമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ശരിയായ രൂപത്തിൽ അനന്തര സ്വത്ത് എടുത്തവൻ അവന്റെ മേൽ ബാധ്യതയാക്കപ്പെട്ട കാര്യമാണ്. അവൻ എന്ത് ചെയ്യണം? അവനാ പഠിച്ച ഇൽമ് അതിനുശേഷം വരുന്ന ആളുകൾക്ക് അനന്തരമായിട്ട് ബാക്കി വെക്കണം. അവനത് പഠിച്ചിട്ട് ഇങ്ങനെ ഇരിക്കല്ല, അത് അവന് ശേഷമുള്ളവർക്ക് അവൻ പകർന്നു കൊടുക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതുപോലെ. വതൗരീസുൽ ആലിമി അൽ ഇൽമ ഹുവ അൻ യുഖ്ലിഫഹു ബഅദഹു ബിതഅലീമിൻ ഔ തസ്നീഫ്. എങ്ങനെയാണ് ഒരു ആലിമിന് തന്റെ ഇൽമ് അനന്തരമായിട്ട് ബാക്കി വെച്ചു പോകാൻ പറ്റുക? ഒന്നല്ലെങ്കിൽ അത് അവന് വിദ്യാർത്ഥികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക, അതല്ലെങ്കിൽ പുസ്തകങ്ങൾ രചിക്കുക, അതല്ലെങ്കിൽ പുസ്തകങ്ങൾ രചിക്കുക. പുസ്തകങ്ങളെ പറ്റി പണ്ഡിതന്മാർ പറഞ്ഞതെന്താ? അൽ കിതാബു കൽ വലദ്, പുസ്തകം എന്നാൽ കുട്ടികളെ പോലെയാണ്. ഒരാൾക്കൊരു കുട്ടി ജനിക്കുന്ന പോലെയാണ് പുസ്തകം ഉണ്ടാവുന്നത്. കാരണം എന്താ? മോനെ പറ്റി എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? മൂന്നാളുകൾ, മൂന്ന് കാര്യങ്ങൾ, അയാൾ മരിച്ചാലും ബാക്കിയാവോ? അതിലൊന്നെന്താ? വലദുൻ സാലിഹുൻ യദ്ഉ ലഹു, അതെ, വലദുൻ സാലിഹുൻ യദ്ഉ ലഹു, നല്ല സന്താനം അവനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. അതേപോലെയാണ് ഒരു പുസ്തകം, നല്ല പുസ്തകം, നല്ല മോനാണെങ്കിൽ നല്ല ഫലം കിട്ടും, ചീത്ത മോനാണെങ്കിൽ ചീത്ത ഫലം കിട്ടും. അതേപോലെ തന്നെയാണ് നല്ല പുസ്തകമാണെങ്കിൽ നല്ല ഫലം ഉണ്ടാവും, ചീത്ത പുസ്തകമാണെങ്കിലോ അവൻ അതിന്റെ ഫലം കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പൊ പുസ്തകം എഴുതുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം. കാലാകാലം മാ കതബ ഖറ വമാ ഹദ്ദസ ഫറ, എഴുതി വെച്ചത് ഉറച്ചു പോകും, പറഞ്ഞുപോയതെല്ലാം അത് കാറ്റിൽ പറന്നു പോകും. എഴുതി വെച്ചത് ഉറച്ചു പോകുന്നതാണ് മാ കതബ ഖറ, ശരിക്കും അങ്ങനെയല്ല, ഞാൻ ചെറുതായി മാറ്റം വരുത്തിയാണ്. എങ്ങനെയാണ് ശരിക്കും ആസർ? മാ ഹഫിള ഫറ വമാ കതബ ഖറ, ഹിഫ്ലാക്കിയത് മനഃപ്പാടമാക്കിയത് പറന്നു പോകും, എന്നാൽ എഴുതി വെച്ചത് ഉറച്ചു നിൽക്കും. അത് വേണമെങ്കിൽ പുസ്തകം എഴുതുന്നതിന്റെ കാര്യത്തിലും പറയാം അല്ലേ, മാ കതബ ഖറ വമാ ഹദ്ദസ ഫറ. ഇന്നത്തെ കാലത്ത് സംസാരിച്ചാലും ചിലപ്പോൾ അത് ഉറച്ചു നിൽക്കും, ആൾക്കാർ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് കാലാകാലം ബാക്കിയാകും. അതെ, അത് വേറെ. പക്ഷെ ഇത് അത് വ്യക്തിയെ, ഓരോ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ മറ്റൊരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ലഭിക്കുന്നത് പരിഗണിക്കുമ്പോൾ എഴുതി വെച്ചതല്ലേ നല്ലത്? കാരണം എഴുതി വെച്ചു കഴിഞ്ഞാൽ അയാളെ സംബന്ധിച്ചിടത്തോളം ആ ഇൽമു കാലാകാലം ബാക്കിയായി. സലഫുകളായ പണ്ഡിതന്മാർ പലരും ഹദീസുകൾ എഴുതി വെച്ച് കത്തിച്ചു കളയുമായിരുന്നു ഹിഫ്ളാക്കി കഴിഞ്ഞാൽ. അവരത് കത്തിച്ചു കളഞ്ഞു എന്നുള്ളത് കൊണ്ട് അള്ളാഹുവിന്റെ ഹിക്മത്ത് ഉണ്ട് അതിന്റെ പിന്നിൽ, അങ്ങനെ അത് ആയതിൽ. പക്ഷേ എത്രയോ പുസ്തകങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു, എത്രയോ ഹദീസുകൾ പിന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നത് നഷ്ടപ്പെട്ടു. ലില്ലാഹി ഹിക്മത്ത്. ശരി. വഫി സ്വഹീഹി അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇദാ മാത അൽഅബ്ദു ഖത അമലു ഇല്ലാ മിൻ സലാസിൻ, ഒരു മനുഷ്യൻ മരിച്ചാൽ അയാളുടെ പ്രവർത്തനങ്ങളെല്ലാം മുറിഞ്ഞു പോകും മൂന്ന് കാര്യങ്ങൾ ഒഴികെ. ഒന്ന് ഇൽമുൻ നാഫിഉ, ഉപകാരപ്രദമായ വിജ്ഞാനം. ഔ സദഖത്തുൻ ജാരിയ, അതല്ലെങ്കിൽ ഉപകാരപ്രദമായ സദഖ. ഔ വലദുൻ സാലിഹുൻ യദ്ഉ ലഹ, അതല്ലെങ്കിൽ നല്ല സന്താനം അവനു വേണ്ടി പ്രാർത്ഥിക്കുന്ന. فالعلم إذا علم من يقوم به بعده فقد خلف علما نافعا وصدقة جارية. ഒരാൾ തൻ്റെ അടുക്കലുള്ള ഇൽമ മറ്റൊരാൾക്ക് പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവൻ വലിയ സദഖത്തും ജാരിയയാണ് ബാക്കി വെച്ചിട്ടുള്ളത്. ലഅന്ന തഅലീമൽ ഇൽമി സദഖ, ഇൽമ പഠിപ്പിച്ചു കൊടുക്കൽ സദഖയാണ്. ഫൽആലിം ഇദാ അല്ലമ മൻ യഖൂമു ബിഹി ബഅദഹു, തനിക്ക് ശേഷം ആ ഇൽമ കൊണ്ട് നിലനിൽക്കുന്ന, ആ ഇൽമിനെ നിലനിർത്തുന്ന ഒരാൾക്ക് അത് പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ فقد خلف علما نافعا كما سبق عن معاذ وغيره. معاذ رضي الله عنه حديث لو أنت عنده فتعليمه لأهله صدقة فتعليمه لأهله صدقة لمن لا يعلمون. أحسن جزاك الله. فتعليمه لمن لا يعلمه صدقة داري بالله تبارك وبركاته بيشور كلندان صدقة. يعني أن معاذ عنده ഹദീസ് നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വല്ലദീന ഇൽമുഹും ബിമൻസിലത്തി ഔലാദി സാലിഹീന യദ്ഊന ലഹ്. അപ്പോൾ ഓരോരുത്തരുടെയും ഇൽമ് ഏതുപോലെയാണ്? സച്ചരിതരായ സന്താനങ്ങൾ പോലെയാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന. ഉദാഹരണത്തിന് ബുഖാരി, ഇത് വലിയ പ്രതിഫലമായിരിക്കും അദ്ദേഹത്തിന് ഉണ്ടാവുക. ഇത്ര ആളുകളാണ് ആ പുസ്തകം വായിക്കുന്നത്. ഈ കാലം എത്രയായി, ഇപ്പോഴദ്ദേഹത്തിന്റെ ഗ്രന്ഥം മരിച്ചുപോയിട്ടില്ല, അതിന്റെയൊക്കെ പ്രതിഫലം അദ്ദേഹത്തിന് ലഭിക്കുകയാണ്. അപ്പൊ ഇതേപോലെ എന്തെങ്കിലും ബാക്കി വെക്കണം നമ്മൾ, നമ്മൾ മരിച്ചു കഴിഞ്ഞാലും നേടാവുന്ന രൂപത്തിൽ. ഫയജ്തമിഉ ലഹു ബിതഖ്ലീഫി ഇൽമിഹി ഹാദിഹിൽ ഖിസാല സലാസ. അങ്ങനെ ഈ മൂന്ന് സ്വഭാവങ്ങളും അവനുണ്ടാവും. ഒരാള് ഇൽമ് പഠിപ്പിച്ചു കൊടുത്താൽ ഇപ്പറഞ്ഞ ഈ ഹദീസിൽ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ അവന് കിട്ടും. ഇൽമുൻ നാഫിഅ, അതല്ലെങ്കിലേ കിട്ടി. സദഖത്തുൻ ജാരിയ, മഅദല്ലാന്റെ ഹദീസിൽ വന്ന പോലെ പഠിപ്പിച്ചു കൊടുക്കൽ സദഖയാണ്. അതുപോലെ തന്നെ വലദുൻ സാലിഹ് യദ്ഊ ലഹ്, ഒരു കുട്ടിയെ പോലെയാണ്. അതവന് വല്ല പുസ്തകങ്ങളൊക്കെ എഴുതി കഴിഞ്ഞാൽ അവനത് ലഭിക്കും. അല അമ്റു സാനി, രണ്ടാമത്തെ കാര്യം, ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന രണ്ടാമത്തെ കാര്യം, അന്ന മിൻ കമാലി മീറാസിൽ ഇൽമി മീറാസിൽ ആലമി ലിറസൂൽ മീറാസുൽ ആലമി ആലിമി ലിറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ألا يخلف الدنيا كما لم يخلفها الرسول صلى الله عليه وسلم. ഒരു പണ്ഡിതനവൻ ശരിയായ രൂപത്തിൽ റസൂലുള്ളാഹിയിൽ നിന്ന് അനന്തരം എടുത്തിട്ടുണ്ട് എന്നതിന്റെ അടയാളമാണ്, അതിന്റെ പൂർണ്ണതയിൽപ്പെട്ടതാണ് അവൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പിൻഗാമികൾക്ക് സമ്പത്ത് ബാക്കി വെച്ചില്ല എന്നതുപോലെ അവനും തന്റെ പിൻഗാമികൾക്ക് സമ്പത്ത് ബാക്കി വെച്ചു പോരുത്. അതായത് തീരെ ബാക്കി കരുന്നല്ല, പറിച്ച് സമ്പത്തിന്റെ ആളായിട്ട് അവൻ മാറാൻ പാടില്ല. وهذا من جملة الاقتداء بالرسول وبسنته في زهده في الدنيا. إذ النبي صلى الله عليه وسلم ما أدرك ياكن ذنب آغمان وتقلله منها دنيا بن رسول الله صلى الله عليه وسلم ذنب والله شردائي كان درن عدل پتدان واجتزائه منها باليسير عدل ننو على ري چري وري پانگو ماتر مدك غاية ندل پتدان كما كان سهل التستر يقول من علامة حب السنة حب الآخرة. സുന്നത്തിനോടുള്ള സ്നേഹത്തിൽപ്പെട്ടതാണ്, അതിന്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ് ആഖിറത്തിനോടുള്ള സ്നേഹം. وبغض الدنيا ദുനിയാവിനോടുള്ള വെറുപ്പ്. وألا يأخذ منها إلا زادا إلا زاد بلغة إلى الآخرة إلا زادا بلغة إلى الآخرة. ദുനിയാവിൽ നിന്ന് അവൻ എടുക്കാതിരിക്കുക എന്നതും. إلا زادا بلغة إلى الآخرة. ഇല്ലാ ജാദൻ, വിഭവമല്ലാതെ. ബുൽഗത്തി എന്ന് പറഞ്ഞാൽ മാ യക്ഫീ ലിസദ്ദിൽ ഹാജ, അത്യാവശ്യത്തിനുള്ളത്, വളരെ അത്യാവശ്യത്തിനുള്ള വിഭവം, അതിനാണ് ബുൽഗത്തി എന്ന് പറയാം. മുന്നെടുത്തുള്ള പദം തോന്നുന്നു ബുൽഗത്ത്, തഫ്സീർ സാദിയിലോട്ട് എടുത്തുണ്ട്, ഇവിടെ എടുത്തുണ്ട്. മാ യക്ഫീ ലിസദ്ദിൽ ഹാജ, വളരെ അത്യാവശ്യത്തിനുള്ള വിഭവം. അത് ഇഖ്താത്ത് തന്നെ, അതല്ല ഇഖ്താത്ത് തന്നെ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയിട്ട് എടുക്കണം. ഇതിലെല്ലാം പെടും, വസ്ത്രമൊക്കെ പെടും. എവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലാഹു അലം, ഇപ്പൊ ഓർമ്മയില്ല, എവിടെ കൊടുത്തിട്ടുണ്ടെന്ന്. ശരി, അപ്പൊ ദുനിയാവ് അതിനെ വെറുക്കുക എന്നതും ആഖിറത്തിനെ സ്നേഹിക്കുക എന്നതും അതുപോലെ ദുനിയാവിൽ നിന്ന് ആഖിറത്തിലേക്ക് ആവശ്യമുള്ള അത്യാവശ്യമായ കാര്യം അത് മാത്രം എടുക്കുക എന്നതും സുന്നത്തിനോടുള്ള സ്നേഹത്തിൽപ്പെട്ടതാണ്, അതിന്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ്. ഫനക്തഫി ബിഹാദൽ ഖദർ, ആഖിറത്തിലേക്ക് ആവശ്യം സ്വാഭാവികമായിട്ട് ഇപ്പം മരിച്ചു പോകാൻ പാടില്ലല്ലോ. ഒരു പണി എടുക്കാതെ ഇനി പട്ടിണി കിടന്ന് മരിച്ചു പോയി കഴിഞ്ഞാൽ അള്ളാഹു തെറ്റേ കിട്ടുള്ളൂ. ആഖിറത്തിന് ബാക്കിയായത്. അതുപോലെ നിന്നെ സംബന്ധിച്ചിടത്തോളം വേണമെങ്കിൽ സമ്പാദിക്കാം, അത് സദഖയായി കൊടുക്കാം, അത് ആഖിറത്തിലേക്ക് ഉപകാരപ്പെടുന്ന. ഖദറുന സല്ലി വസല്ലിം അലാ ഖാതമിൽ അംബിയാ വൽ മുർസലീൻ.